യഹോവ മാത്രമാണ് സത്യദൈവം, അവനാണ് അഖിലാണ്ട പരമാധികാരി. പക്ഷേ ദുഷ്ടരായ ചില ആത്മജീവികളും ചില മനുഷ്യർ പോലും ദൈവങ്ങളായി നടിച്ചുകൊണ്ട് ആളുകളെ വഞ്ചിച്ചിരിക്കുന്നു. മറ്റു ചില ദൈവങ്ങളാകട്ടെ മനുഷ്യരുടെ ഭാവനാസൃഷ്ടി മാത്രമാണ്. എന്നാൽ വ്യാജദൈവങ്ങളിൽ ആശ്രയിക്കുന്നവർ നിരാശിതരാകുക തന്നെ ചെയ്യും. കാരണം തങ്ങളുടെ ആരാധകരെ അനുഗ്രഹിക്കാനോ സംരക്ഷിക്കാനോ ആ ദൈവങ്ങൾക്ക് കഴിവില്ല. ജാതികളുടെ ദേവന്മാരൊക്കെയും മിഥ്യാമൂർത്തികളത്രേ എന്ന് സങ്കീർത്തനം 96:5 സാക്ഷ്യപ്പെടുത്തുന്നു. എന്നാൽ സത്യദൈവമായ യഹോവ വിശ്വസ്തരായ തന്റെ ആരാധകർക്കു വേണ്ടി സ്നേഹപൂർവ്വം കരുതുന്നു. അവനവരെ ഒരു നാളും ഉപേക്ഷിക്കില്ല. ബൈബിൾ കാലങ്ങളിൽ ജീവിച്ചിരുന്ന യഹോവയുടെ ജനത്തിലെ ചിലർ തങ്ങളെ തന്നെ വഞ്ചിച്ചു. എങ്ങനെ? യഹോവയുടെ പ്രീതി നഷ്ടപ്പെടുത്താതെ തന്നെ വ്യാജദൈവങ്ങളെ ആരാധിക്കാമെന്ന് അവർ കരുതി. ഉദാഹരണത്തിന്, ഏലിയാവിന്റെ നാളിൽ ആഹാബ് രാജാവ് ഇസബേലിനെ വിവാഹം കഴിച്ച് ബാലിനെ ആരാധിക്കുന്നതിൽ അവളോടൊപ്പം ചേർന്നു. ആഹാബിന്റെ ഈ മോശം മാതൃക അനേകം ഇസ്രായേലർ അനുകരിച്ചു. അവരും അവനെപ്പോലെ യഹോവയെ സേവിക്കുന്നതായി അഭിനയിച്ചുകൊണ്ട് വ്യാജദൈവമായ ബാലിനെ ആരാധിച്ചു. നമ്മൾ കേൾക്കാൻ പോകുന്ന ഈ നാടക ശബ്ദരേഖ BC 10 പ്രവാചകനായ ഏലിയാവിന്റെ നാളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകും. ഈ നാടകത്തിലൂടെ യഹോവ മാത്രമാണ് സത്യദൈവം എന്ന് തെളിഞ്ഞതെങ്ങനെയാണെന്ന് നമ്മൾ പരിശോധിക്കും. ഇന്ന് വ്യാജദൈവങ്ങളിൽ ആശ്രയം വയ്ക്കുന്നത് ഒഴിവാക്കാൻ നമുക്ക് എങ്ങനെ കഴിയുമെന്നും നമ്മൾ കാണും. ഏലിയാവിന്റെ നാളിലെ സംഭവങ്ങൾ അവലോകനം ചെയ്യവേ ഇനി പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക. 1. യഹോവയ്ക്കല്ലാതെ മറ്റെന്തിനെങ്കിലുമോ മറ്റാർക്കെങ്കിലുമോ ആരാധന നൽകുന്നത് മൗഢ്യമായിരിക്കുന്നത് എന്തുകൊണ്ട്? 2. യഹോവയ്ക്ക് അനന്യഭക്തി നൽകുന്നതിൽ നിന്ന് നമ്മെ തടഞ്ഞേക്കാവുന്നതെന്ത്? 3. വ്യക്തികളെന്ന നിലയിൽ നമുക്കോരോരുത്തർക്കും യഹോവ തന്നെ തന്നെ വെളിപ്പെടുത്തിത്തരുന്നത് എങ്ങനെയാണ്? റെക്കോർഡിംഗ് ശ്രദ്ധിക്കുമ്പോൾ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന കഥാപാത്രങ്ങളെ ഭാവനയിൽ കാണുക. നട്ടല്ലില്ലാത്തവനും കപടഭക്തിക്കാരനുമായ ആഹാബ് രാജാവിനെയും തേർവാഴ്ച നടത്തുന്ന ദുഷ്ടരാജ്ഞിയായ ഇസബേലിനെയും താഴ്മയും വിശ്വസ്തതയുമുള്ള ഏലിയാ പ്രവാചകനെയും മനസ്സിൽ കാണുക. കടുത്ത വരൾച്ചയിൽ വരണ്ടുണങ്ങിയ ഇസ്രായേൽ ദേശം വിഭാവന ചെയ്യുക. അതിന്റെ കുന്നുകളും താഴ്വരകളും മലയിടുക്കുകളും നിങ്ങളുടെ മനക്കണ്ണാൽ കാണുക. ഈ സംഭാഷണ ശകലങ്ങൾ ആയിരക്കണക്കിന് വർഷം മുമ്പ് ജീവിച്ചിരുന്ന വ്യക്തികൾ തമ്മിലുള്ളതാണെങ്കിലും അവർ നമ്മെപ്പോലുള്ള യഥാർത്ഥ വ്യക്തികളായിരുന്നെന്ന കാര്യം മനസ്സിൽ പിടിക്കുക. ആദ്യമായി നിങ്ങളുടെ ബൈബിൾ താളുകൾ മറിച്ച് 1 രാജാക്കന്മാർ 16:29-33 ഭാഗമെടുക്കുക. ദുഷ്ടരാജാവായ ആഹാബിനെക്കുറിച്ചുള്ള വിവരണത്തോടെയാണ് നാടകത്തിന്റെ ഈ ഭാഗം തുടങ്ങുന്നത്. ഈ ബൈബിൾ വിവരണത്തിന് ജീവൻ പകർന്നിരിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. യഹോവ തന്നെ സത്യദൈവം എന്ന ഈ നാടക ശബ്ദരേഖയ്ക്ക് ചെവിയോർക്കുക.
യഹൂദ രാജാവായ ആസയുടെ 38 ഒമ്രിയുടെ മകനായ ആഹാബ് ഇസ്രായേലിൽ രാജാവായി. അവൻ ശമരിയയിൽ നിന്ന് ഇസ്രായേലിനെ 22 വാണു. ആഹാബ് തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരെക്കാളും അധികം യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. നെബാത്തിന്റെ മകനായ യൊരോബെയാമിന്റെ പാപങ്ങളിൽ നടക്കുന്നത് പോരാഞ്ഞിട്ട് അവൻ സീദോന്യ രാജാവായ ഏദ്ബാലിന്റെ മകൾ ഇസബേലിനെ ഭാര്യയായി പരിഗ്രഹിക്കുകയും ബാലിനെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്തു. താൻ ശമരിയയിൽ പണിത ബാലിന്റെ ക്ഷേത്രത്തിൽ അവൻ ബാലിന് ഒരു ബലിപീഠമുണ്ടാക്കി. ആഹാബ് ഒരു അശേരപ്രതിഷ്ഠയും ഉണ്ടാക്കി. അങ്ങനെ ആഹാബ് തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാ ഇസ്രായേൽ രാജാക്കന്മാരെക്കാളും അധികം ദോഷം പ്രവർത്തിച്ച് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ കോപിപ്പിച്ചു.
നേരത്തെ കേട്ട ആ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയോ? 1 ചോദ്യം ഇതായിരുന്നു: യഹോവയ്ക്കല്ലാതെ മറ്റെന്തിനെങ്കിലുമോ മറ്റാർക്കെങ്കിലുമോ ആരാധന നൽകുന്നത് മൗഢ്യമായിരിക്കുന്നത് എന്തുകൊണ്ട്? ആഹാബിന് മുമ്പുണ്ടായിരുന്ന രാജാക്കന്മാർ ഓരോരുത്തരും യഹോവയെ കോപിപ്പിച്ചു. അതിന്റെ ദാരുണഫലങ്ങൾ അവർ ഏറ്റുവാങ്ങുകയും ചെയ്തു. അവരിൽ നിന്ന് പഠിക്കുന്നതിനു പകരം ആഹാബ് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ കോപിപ്പിക്കത്തക്കവണ്ണം തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാ ഇസ്രായേൽ രാജാക്കന്മാരെക്കാളും അധികം ദോഷം പ്രവർത്തിച്ചു എന്ന് ഒന്ന് രാജാക്കന്മാർ 16:33 പറയുന്നു, ഒരേ സമയം യഹോവയെയും ബാലിനെയും ആരാധിക്കാമെന്ന് അവൻ കരുതി. പക്ഷേ അത് മൗഢ്യമായിരുന്നു. 1 കൊരിന്ത്യർ 10:21, നിങ്ങൾക്കൊരേ സമയം യഹോവയുടെ പാനപാത്രത്തിൽ നിന്നും ഭൂതങ്ങളുടെ പാനപാത്രത്തിൽ നിന്നും കുടിക്കാൻ കഴിയില്ല. നിങ്ങൾക്കൊരേ സമയം യഹോവയുടെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും പങ്കുണ്ടായിരിക്കാനും സാധിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് എത്ര ശരിയാണ്! ആഹാബിന്റെ പ്രവൃത്തികളുടെ അനന്തരഫലം ശരിക്കും പരിതാപകരമായിരുന്നു. അതെ, അവന് യഹോവയുടെ അംഗീകാരം നഷ്ടപ്പെട്ടു. 2-ാമത്തെ ചോദ്യം ഇതായിരുന്നു, യഹോവയ്ക്ക് അനന്യഭക്തി നൽകുന്നതിൽ നിന്ന് നമ്മെ തടഞ്ഞേക്കാവുന്നത് എന്ത്? ഇന്ന് യഹോവയ്ക്ക് തന്നെ തന്നെ സമർപ്പിച്ചൊരു വ്യക്തി ബോധപൂർവം ഒരു വ്യാജ ദൈവത്തെ ആരാധിക്കാൻ സാധ്യതയില്ല. പക്ഷേ നമ്മൾ പോലും അറിയാതെ യഹോവയ്ക്ക് അനന്യഭക്തി നൽകുന്നതിൽ നാം വീഴ്ച വരുത്തിയേക്കാം. ആഹാബ് രാജാവ് വ്യാജാരാധനയിൽ മുഴുകിയത് ഇസബേൽ എന്ന പുറജാതിക്കാരിയായ ഭാര്യയുടെ സ്വാധീനത്താലാണ്. ഏകാഗ്രമായ ഹൃദയത്തോടെ അഥവാ പൂർണ്ണഹൃദയത്തോടെ യഹോവയെ സേവിക്കാൻ കഴിയണമെങ്കിൽ ഏക സത്യദൈവത്തെ ആരാധിക്കാത്ത വ്യക്തികളുടെ ദുഷിച്ച സ്വാധീനം നമ്മൾ ഒഴിവാക്കുക തന്നെ വേണം. ഇതായിരുന്നു 3-ാമത്തെ ചോദ്യം. വ്യക്തികളെന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും യഹോവ തന്നെ തന്നെ വെളിപ്പെടുത്തി തരുന്നത് എങ്ങനെയാണ്? 1 രാജാക്കന്മാർ 16:30, ആഹാബ് കർത്താവിന്റെ ദൃഷ്ടിയിൽ തിന്മയായത് ചെയ്തുവെന്ന് മറ്റൊരു ഭാഷാന്തരം പരിഭാഷപ്പെടുത്തിയിരിക്കുന്നു. അതെ, വ്യാജദൈവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നാം ചെയ്യുന്നതെല്ലാം കാണാൻ യഹോവയ്ക്ക് കഴിയും. ആഹാബിന്റെ പ്രവൃത്തികൾ യഹോവയെ കോപിപ്പിച്ചെന്ന് 1 രാജാക്കന്മാർ 16:33 പറയുന്നു. അതെ, തന്റെ ഭൗമിക സൃഷ്ടികൾക്കു വേണ്ടി കരുതുന്നവനാണ് താൻ എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു യഥാർത്ഥ വ്യക്തിയാണ് യഹോവ. നമ്മുടെ പ്രവൃത്തികൾ അവനെ പ്രസാദിപ്പിക്കുകയോ പ്രകോപിപ്പിക്കുകയോ ചെയ്തേക്കാം. എന്നാൽ ഓർക്കുക, നമ്മൾ യഹോവയോട് കാണിക്കുന്ന സ്നേഹവും വിശ്വസ്തതയും ഒരിക്കലും അവന്റെ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നില്ല. ഈ അറിവ് നമുക്ക് വളരെയധികം ആശ്വാസം തരുന്നു. ഈ നാടകത്തിന്റെ അടുത്ത ഭാഗം 1 രാജാക്കന്മാർ 17:1-7 വാക്യങ്ങളെ ആധാരമാക്കിയുള്ളതാണ്. യഹോവയുടെ വിശ്വസ്ത പ്രവാചകനായ ഏലിയാവിനെക്കുറിച്ചുള്ള ആദ്യ ബൈബിൾ വിവരണമാണ് ഇത്.
എന്നാൽ ഗിലെയാദിൽ നിന്നുള്ള തിസ്ബിനായ ഏലിയാവ് ആഹാബിനോട്,
ഞാൻ സേവിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകില്ല.
പിന്നെ യഹോവ അവനോട് ഇങ്ങനെ അരുളി ചെയ്തു,
നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക. തോട്ടിൽ നിന്ന് നീ കുടിച്ചുകൊള്ളേണം. അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു.
അങ്ങനെ അവൻ പോയി യഹോവ കൽപ്പിച്ചതുപോലെ ചെയ്തു. അവൻ ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ പാർത്തു. കാക്ക അവന് രാവിലെയും വൈകുന്നേരവും അപ്പവും ഇറച്ചിയും കൊണ്ടുവന്നു കൊടുക്കും. തോട്ടിൽ നിന്ന് അവൻ കുടിക്കും. എന്നാൽ ദേശത്ത് മഴ പെയ്യാതിരുന്നതുകൊണ്ട് കുറേ ദിവസം കഴിഞ്ഞ ശേഷം തോട് വറ്റിപ്പോയി.
ഒന്ന് രാജാക്കന്മാർ 17:1-7 ബൈബിൾ ഭാഗത്തു നിന്ന് നമ്മൾ ആദ്യം കേട്ട ആ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയോ? എന്തായിരുന്നു 1-ാമത്തെ ചോദ്യം? യഹോവയ്ക്കല്ലാതെ മറ്റെന്തിനെങ്കിലുമോ മറ്റാർക്കെങ്കിലുമോ ആരാധന നൽകുന്നത് മൗഢ്യമായിരിക്കുന്നത് എന്തുകൊണ്ട്? ആഹാബിന്റെ വിശ്വാസത്യാഗം നിമിത്തം യഹോവ ദേശത്തൊരു ക്ഷാമം വരുത്തി. അത് 3.5 വർഷം നീണ്ടുനിന്നെന്ന് ലൂക്കോസ് 4:25 പറയുന്നു. മഴയുടെയും ഫലപുഷ്ടിയുടെയും ദേവനായിരുന്നിട്ടും കനാന്യദേവനായ ബാലിന് ഈ ദുരിതത്തിൽ നിന്ന് ജനത്തെ കരകയറ്റാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടെന്നാൽ ബാലൊരു വ്യാജദൈവമായിരുന്നു. അടുത്ത ചോദ്യം നോക്കുക, യഹോവയ്ക്ക് അനന്യഭക്തി നൽകുന്നതിൽ നിന്ന് നമ്മെ തടഞ്ഞേക്കാവുന്നത് എന്ത്? ഭോഗാസക്തി, സുഖസൗകര്യങ്ങൾ, നമ്മുടെ ജോലി, ഉന്നത വിദ്യാഭ്യാസം, സാങ്കേതികവിദ്യ, നാം വളർത്തുന്ന ഓമന മൃഗങ്ങൾ, വിനോദം, ഭക്ഷണപാനീയങ്ങൾ എന്നിവയെല്ലാം പതിയെ പതിയെ നമ്മുടെ ആരാധനാവസ്തുക്കളായി തീർന്നേക്കാം. പക്ഷേ ഒന്നോർക്കുക, ഭൗതിക കാര്യങ്ങളിൽ ആശ്രയിക്കുന്നത് നമ്മെ ദുരിതങ്ങളിൽ മാത്രമേ കൊണ്ടെത്തിക്കൂ. അത് യഹോവയുമായുള്ള നമ്മുടെ സുഹൃത് ബന്ധം തകർക്കുകയും ചെയ്തേക്കാം. അതുകൊണ്ട് ലൂക്കോസ് 21:34-36 വരെയുള്ള വാക്യങ്ങളിലെ യേശുവിൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കുന്നത് വളരെ പ്രധാനമാണ്. അവിടെ പറയുന്നു, എന്നാൽ നിങ്ങളുടെ ഹൃദയം അമിത ഭക്ഷണത്താലും മദ്യപാനത്താലും ജീവിതത്തിൻ്റെ ആകുലതകളാലും ഭാരപ്പെട്ടിട്ട് നനച്ചിരിക്കാത്ത നേരത്ത് ആ ദിവസം പെട്ടെന്നൊരു കെണി പോലെ നിങ്ങളുടെ മേൽ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. എന്തെന്നാൽ അത് സർവഭൂതലത്തിലും വസിക്കുന്ന ഏവരുടെയും മേൽ വരും. ആകയാൽ സംഭവിക്കാനിരിക്കുന്ന ഇക്കാര്യങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടാനും മനുഷ്യപുത്രൻ്റെ മുമ്പാകെ നിൽക്കാനും കഴിയേണ്ടതിന് സദാ യാചന കഴിച്ചുകൊണ്ട് ഉണർന്നിരിക്കുവിൻ. 3. വ്യക്തികളെന്ന നിലയിൽ നമുക്കോരോരുത്തർക്കും യഹോവ തന്നെ തന്നെ വെളിപ്പെടുത്തി തരുന്നത് എങ്ങനെയാണ്? ദേശത്തൊരു ക്ഷാമം വരുത്തിക്കൊണ്ട് പ്രകൃതി ശക്തികളുടെ മേൽ തനിക്ക് അധികാരമുണ്ടെന്ന് യഹോവ തെളിയിച്ചു. കാക്കയെ ഉപയോഗിച്ച് ഏലിയാവിനെ പോഷിപ്പിച്ചുകൊണ്ട് ഭൂമിയിലെ ജീവജാലങ്ങളുടെ മേലും തനിക്ക് അധികാരമുണ്ടെന്ന് അവൻ കാണിച്ചു. എന്നാൽ വ്യാജ ദൈവങ്ങൾക്ക് അത്തരം ശക്തികളൊന്നുമുണ്ടായിരുന്നില്ല. ഇക്കാലത്തോ ശത്രുക്കൾ സത്യാരാധന ഭൂമുഖത്തുനിന്ന് തുടച്ചു നീക്കുന്നത് തടഞ്ഞുകൊണ്ട് ഇന്നും യഹോവ തന്റെ ശക്തി കാണിക്കുന്നു. യെശയ്യാവ് 54:17 രേഖപ്പെടുത്തിയിരിക്കുന്ന തന്റെ വാഗ്ദാനത്തിന് ചേർച്ചയിലാണ് അവൻ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ പറയുന്നു, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എന്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇതുതന്നെയാകുന്നു എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. അതെ, ഈ ലോകത്തിലെ ഉത്കണ്ഠകളെ നേരിടാൻ വ്യക്തികളെന്ന നിലയിൽ നമുക്കവൻ്റെ സഹായം ലഭിക്കുന്നു. 1 Kings 18:17-46 വാക്യങ്ങളെ ആധാരമാക്കിയുള്ളതാണ് ഈ നാടകശബ്ദരേഖയുടെ അടുത്ത ഭാഗം. കടുത്ത ക്ഷാമം ആരംഭിച്ചിട്ട് ഇപ്പോൾ 3.5 പിന്നിട്ടിരിക്കുന്നു. യഹോവ വരുത്തിയ ക്ഷാമത്താൽ ഇസ്രായേലെല്ലാം വലഞ്ഞു. പക്ഷേ ദൈവത്തിൽ നിന്ന് ഇത്തരം ശിക്ഷണം ലഭിച്ചിട്ടും ആഹാബും മറ്റു പല ഇസ്രായേലരും ദുശ്ശാഢ്യത്തോടെ വ്യാജദൈവമായ ബാലിനെ ആരാധിക്കുന്നത് തുടരുകയാണ്. വ്യാജാരാധനയിൽ മുഴുകിയിരിക്കുകയാണെങ്കിലും സത്യദൈവമായ യഹോവയെ ആരാധിക്കുന്നതായി അവർ നടിക്കുന്നു. ദീർഘകാലമായി ആഹാബ് ഏലിയാവിനെ തിരയുകയായിരുന്നു. കാരണം ഏലിയാവാണ് ക്ഷാമത്തിന് ഉത്തരവാദി എന്നവൻ കരുതി. ആഹാബ് ഏലിയാവിനെ മുഖാമുഖം കണ്ടപ്പോൾ എന്ത് സംഭവിച്ചു? നമുക്ക് കേൾക്കാം.
ആഹാബ് ഏലിയാവിനെ കണ്ടപ്പോൾ അവനോട്,
ആരാണിത്? ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവനോ?
അതിന് അവൻ,
ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല, യഹോവയുടെ കൽപ്പനകളെ ഉപേക്ഷിച്ച് ബാൽ വിഗ്രഹങ്ങളെ സേവിക്കുന്ന നീയും നിന്റെ പിതൃഭവനവുമാണ്. ഇപ്പോൾ ആളയച്ച് എല്ലാ ഇസ്രായേലിനെയും ബാലിന്റെ 450 പ്രവാചകന്മാരെയും ഇസബേലിന്റെ മേശയിങ്കൽ ഭക്ഷിച്ചു വരുന്ന 400 അശേരാ പ്രവാചകന്മാരെയും കർമേൽ പർവ്വതത്തിൽ എന്റെ അടുക്കൽ കൂട്ടിവരുത്തുക.
അങ്ങനെ ആഹാബ് എല്ലാ ഇസ്രായേൽ മക്കളുടെയും അടുക്കൽ ആളയച്ച് കർമേൽ പർവ്വതത്തിൽ ആ പ്രവാചകന്മാരെ കൂട്ടിവരുത്തി. അപ്പോൾ ഏലിയാവ് അടുത്തു ചെന്ന് സർവ്വജനത്തോടും പറഞ്ഞത്,
നിങ്ങൾ എത്രത്തോളം രണ്ടു തോണിയിൽ കാൽവയ്ക്കും? യഹോവയാണ് സത്യദൈവമെങ്കിൽ അവനെ അനുഗമിപ്പിൻ, ബാലെങ്കിലോ അവനെ അനുഗമിപ്പിൻ.
എന്നാൽ ജനം അവനോട് ഉത്തരമൊന്നും പറഞ്ഞില്ല. പിന്നെ ഏലിയാവ് ജനത്തോട് പറഞ്ഞത്,
യഹോവയുടെ പ്രവാചകനായി ഞാനൊരുത്തൻ മാത്രമേ ശേഷിച്ചിരിക്കുന്നുള്ളൂ. ബാലിൻ്റെ പ്രവാചകന്മാരോ 450 പേരുണ്ട്. അവർ ഞങ്ങൾക്ക് 2 കാളയെ തരട്ടെ. ഒരു കാളയെ അവർ തിരഞ്ഞെടുത്ത് കഷ്ണം കഷ്ണമാക്കി തീയിടാതെ വിറകിന്മേൽ വെക്കട്ടെ. ഞാൻ മറ്റേ കാളയെ ഒരുക്കി തീയിടാതെ വിറകിന്മേൽ വയ്ക്കാം. നിങ്ങൾ നിങ്ങളുടെ ദേവന്റെ നാമം വിളിച്ചപേക്ഷിപ്പിൻ. ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കാം. തീ കൊണ്ടുത്തരമരുളുന്ന ദൈവമായിരിക്കും സത്യദൈവം.
അതിന് ജനമെല്ലാം ഇങ്ങനെ പറഞ്ഞു,
അത് കൊള്ളാം, നീ പറഞ്ഞതുപോലെ തന്നെ ആകട്ടെ.
പിന്നെ ഏലിയാവ് ബാലിന്റെ പ്രവാചകന്മാരോട്,
നിങ്ങൾ ഒരു കാളയെ തിരഞ്ഞെടുത്ത് ആദ്യം ഒരുക്കിക്കൊള്ളുക. നിങ്ങൾ അധികം പേരുണ്ടല്ലോ. എന്നിട്ട് അതിൽ തീയിടാതെ നിങ്ങളുടെ ദേവന്റെ നാമം വിളിച്ചപേക്ഷിപ്പിൻ.
അങ്ങനെ അവർക്ക് കൊടുത്ത കാളയെ അവർ എടുത്ത് ഒരുക്കി രാവിലെ തുടങ്ങി ഉച്ചവരെ ബാലിന്റെ നാമം വിളിച്ചപേക്ഷിച്ചു. അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു:
ബാലേ, ബാലേ,
ബാലേ,
ഉത്തരമരുളണമേ,
ഉത്തരമരുളണമേ.
എന്നാൽ ഒരു ശബ്ദമോ ഉത്തരമോ ഉണ്ടായില്ല. തങ്ങളുണ്ടാക്കിയ ബലിപീഠത്തിനു ചുറ്റും അവർ തുള്ളിച്ചാടിക്കൊണ്ടിരുന്നു. ഉച്ചയായപ്പോൾ ഏലിയാവ് അവരെ പരിഹസിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു:
ഉറക്ക വിളിപ്പിൻ, അവൻ ദേവനല്ലേ? ചിലപ്പോൾ അവൻ ധ്യാനിക്കുകയായിരിക്കും, അല്ലെങ്കിൽ വെളിക്ക് പോയതായിരിക്കും, അതുമല്ലെങ്കിൽ അവൻ ഉറങ്ങുകയായിരിക്കും. അവനെ ഉണർത്തണം.
ഉണർത്താനോ?
അവർ ഉറക്ക വിളിച്ച് പതിവുപോലെ രക്തമൊഴുകുവോളം വാൾകൊണ്ടും കുന്തം കൊണ്ടും തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചു. ഉച്ച കഴിഞ്ഞ് ഭോജനയാഗം കഴിക്കുന്ന സമയം വരെ അവർ അലറിക്കരഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ടും ഒരു ശബ്ദമോ ഉത്തരമോ ശ്രദ്ധയോ ഉണ്ടായില്ല. ഒടുവിൽ ഏലിയാവ് സർവജനത്തോടും പറഞ്ഞത്:
എന്റെ അടുക്കൽ വരുവിൻ.
അങ്ങനെ സർവജനവും അവന്റെ അടുക്കൽ വന്നു. അവൻ ഇടിഞ്ഞുകിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി. പിന്നെ ഏലിയാവ്, നിനക്ക് ഇസ്രായേൽ എന്ന് പേരാകും എന്ന യഹോവയുടെ അരുളപ്പാട് ലഭിച്ച യാക്കോബിന്റെ പുത്രന്മാരുടെ ഗോത്രങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് 12 കല്ലെടുത്തു. അവൻ കല്ലുകൊണ്ട് യഹോവയുടെ നാമത്തിൽ ഒരു യാഗപീഠം പണിതു. യാഗപീഠത്തിന് ചുറ്റും 2 സയ അളവിൽ വിത്ത് വിതയ്ക്കാൻ മതിയായ വിസ്താരത്തിൽ ഒരു തോടുണ്ടാക്കി. പിന്നെ അവൻ വിറകടുക്കി കാളയെ കഷ്ണം കഷ്ണമാക്കി വിറകിൻമീതെ വെച്ചു. തുടർന്ന് അവൻ പറഞ്ഞു:
4 തൊട്ടിയിൽ വെള്ളം നിറച്ച് ഹോമയാഗത്തിന്മേലും വിറകിന്മേലും ഒഴിപ്പിൻ.
പിന്നെ അവൻ ഇങ്ങനെ പറഞ്ഞു:
2 പ്രാവശ്യവും അങ്ങനെ ചെയ്യുവിൻ.
അവർ 2 പ്രാവശ്യവും അങ്ങനെ ചെയ്തു. അവൻ പിന്നെയും അവരോട് പറഞ്ഞത്:
3 പ്രാവശ്യവും അങ്ങനെ ചെയ്യുവിൻ.
അവർ 3 പ്രാവശ്യവും അങ്ങനെ ചെയ്തു. വെള്ളം യാഗപീഠത്തിന്റെ ചുറ്റുമൊഴുകി. അവൻ തോട്ടിലും വെള്ളം നിറച്ചു. ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയാ പ്രവാചകൻ മുന്നോട്ട് ചെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു:
അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ യഹോവേ, ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെയും ഞാൻ നിന്റെ കൽപ്പനപ്രകാരം ചെയ്തുവെന്നും ഇന്ന് വെളിപ്പെടട്ടെ. യഹോവേ, എനിക്കുത്തരമരുളണമേ. നീ തന്നെ സത്യദൈവമെന്നും നീ അവരുടെ ഹൃദയങ്ങളെ വീണ്ടും തങ്കലേക്ക് തിരിക്കുന്നുവെന്നും ഈ ജനം അറിയേണ്ടതിന് എനിക്കുത്തരമരുളണമേ.
ഉടനെ യഹോവയുടെ തീയിറങ്ങി ഹോമയാഗവും വിറകും കല്ലും മണ്ണും ദഹിപ്പിച്ചു. തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു. ജനമെല്ലാം അത് കണ്ട് കവിണ്ണുവീണ് ഇങ്ങനെ പറഞ്ഞു:
യഹോവ തന്നെ സത്യദൈവം.
അതെ, യഹോവ,
യഹോവ തന്നെ സത്യദൈവം,
യഹോവ.
അപ്പോൾ ഏലിയാവ് അവരോട്:
ബാലിന്റെ പ്രവാചകന്മാരെ പിടിക്കുവിൻ, അവരിൽ ഒരുത്തനും രക്ഷപ്പെടരുത്.
അവർ അവരെ പിടിച്ചു. ഏലിയാവ് അവരെ താഴെ കീശോൻ തോട്ടിനരികെ കൊണ്ടുചെന്നു. അവിടെ വെച്ച് വെട്ടിക്കൊന്നുകളഞ്ഞു. പിന്നെ ഏലിയാവ് ആഹാബിനോട്:
നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക, വലിയ മഴയുടെ മുഴക്കം കേൾക്കുന്നു.
അങ്ങനെ ആഹാബ് ഭക്ഷിച്ച് പാനം ചെയ്യാനായി മലയിലേക്ക് കയറിപ്പോയി. ഏലിയാവോ കർമേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ് മുഖം തന്റെ കാൽമുട്ടുകളുടെ നടുവിൽ വെച്ചു. പിന്നെ അവൻ തന്റെ ബാല്യക്കാരനോട്:
നീ ചെന്ന് കടലിനു നേരെ നോക്കുക.
അവൻ ചെന്ന് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു:
അവിടെ ഒന്നുമില്ല.
പിന്നെയും 7 പ്രാവശ്യം
ചെല്ലുക
എന്ന് ഏലിയാവ് പറഞ്ഞു. 7 പ്രാവശ്യം ബാല്യക്കാരൻ ഇങ്ങനെ പറഞ്ഞു:
അതാ, കടലിൽ നിന്ന് ഒരു മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു.
അതിന് അവൻ:
നീ ചെന്ന് ആഹാബിനോട്, മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടതിന് രഥം പൂട്ടി മലയിറങ്ങി പോകുക എന്ന് ബോധിപ്പിക്കുക.
ക്ഷണത്തിൽ ആകാശം മേഘം കൊണ്ട് കറുത്തു, കാറ്റടിച്ചു, മഴ കോരിച്ചൊരിഞ്ഞു. ആഹാബ് രഥത്തിൽ കയറി ഇസ്രായേലിലേക്ക് പോയി. എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിന്മേൽ വന്നു. അവൻ അരമുറുക്കി ഇസ്രായേലിലെത്തും വരെ ആഹാബിന് മുമ്പേ ഓടി.
ആ മൂന്ന് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ വായനാഭാഗത്തു നിന്ന് കണ്ടെത്താനായോ? ഒന്ന്, യഹോവയ്ക്കല്ലാതെ മറ്റെന്തിനെങ്കിലുമോ മറ്റാർക്കെങ്കിലുമോ ആരാധന നൽകുന്നത് മൗഢ്യമായിരിക്കുന്നത് എന്തുകൊണ്ട്? ഏലിയാവ് ജനത്തോടിങ്ങനെ പറഞ്ഞു, നിങ്ങൾ എത്രത്തോളം രണ്ടു തോണിയിൽ കാൽവെക്കും? യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പിൻ, ബാലെങ്കിലോ അവനെ അനുഗമിപ്പിൻ. എന്ത് ചെയ്യണമെന്ന് അവർക്ക് തെരഞ്ഞെടുക്കാമായിരുന്നു. അധികം വൈകാതെ തന്നെ ബാലിനെ ആരാധിക്കുന്നതുകൊണ്ട് പ്രയോജനമില്ലെന്നതിന് യഹോവ അനിഷേധ്യമായ തെളിവ് നൽകി. ബാലിന്റെ പ്രവാചകന്മാരെല്ലാം വധിക്കപ്പെട്ടു. ഒരാൾ പോലും രക്ഷപ്പെട്ടില്ല. ബാൽ തന്റെ ആരാധകരെ നിരാശപ്പെടുത്തി. അവനൊന്നും ചെയ്യാനായില്ല. ജീവന്റെയും യഥാർത്ഥ സന്തോഷത്തിന്റെയും ഉറവായ യഹോവയെ കോപിപ്പിക്കുന്നത് ബുദ്ധിയല്ലെന്ന കാര്യം നമ്മളും മനസ്സിൽ പിടിക്കണം. ഇനി രണ്ടാമത്തെ ചോദ്യം, യഹോവയ്ക്ക് അനന്യഭക്തി നൽകുന്നതിൽ നിന്ന് നമ്മെ തടഞ്ഞേക്കാവുന്നതെന്ത്? യഹോവയുടെ തീയിറങ്ങി കാളയെ ദഹിപ്പിക്കുകയും വിറകെല്ലാം കത്തിക്കുകയും തോട്ടിലെ വെള്ളം വറ്റിക്കുകയും കല്ലുകളെപ്പോലും ചാമ്പലാക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ യഹോവ തന്നെ സത്യദൈവം എന്ന് ഇസ്രായേലിയർ ആവർത്തിച്ചു പറഞ്ഞു. പക്ഷേ ഇസ്രായേൽ യഹോവയുടെ ജനമായിത്തീർന്നിട്ട് 600 വർഷം പിന്നിട്ടിരുന്നു. അവന്റെ ശക്തിമാഹാത്മ്യത്തെക്കുറിച്ച് അവർക്ക് നന്നായി അറിയാമായിരുന്നു. യഹോവയാണ് സത്യദൈവം എന്ന് അംഗീകരിക്കാൻ അവർക്ക് മറ്റൊരത്ഭുതം കാണേണ്ടതുണ്ടായിരുന്നില്ല. എന്നാൽ യഹോവയെക്കുറിച്ചുള്ള അറിവ് തങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ അവർ അനുവദിച്ചില്ല. യഹോവ തങ്ങൾക്കു വേണ്ടി ചെയ്ത അത്ഭുതകാര്യങ്ങൾ അവർ മറന്നുകളഞ്ഞു. നമ്മുടെ കാര്യമോ? വ്യക്തികളെന്ന നിലയിലും ഒരു ജനമെന്ന നിലയിലും യഹോവ നമുക്ക് ചെയ്തു തന്നിരിക്കുന്ന അത്ഭുതകാര്യങ്ങൾ മറന്നുകളയാതിരിക്കാൻ നമ്മൾ ദൃഢചിത്തരായിരിക്കണം. യഹോവയുടെ ദൈവത്വം സംബന്ധിച്ചുള്ള അനേകം തെളിവുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അവയെക്കുറിച്ച് നാം ധ്യാനിക്കണം. ഇനി മൂന്നാം ചോദ്യം, വ്യക്തികളെന്ന നിലയിൽ നമുക്കോരോരുത്തർക്കും യഹോവ തന്നെ തന്നെ വെളിപ്പെടുത്തി തരുന്നത് എങ്ങനെയാണ്? തീയ്ക്കുവേണ്ടിയും മഴയ്ക്കുവേണ്ടിയും ഏലിയാവ് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ ഉത്തരമരുളി. യഹോവ ഇന്നും പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണ്. 1 യോഹന്നാൻ 5:14, തിരുഹിതപ്രകാരം നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്ന ഉറപ്പു നൽകിയിരിക്കുന്നു. കുതിരകളെ പൂട്ടിയ ആഹാബിന്റെ രഥത്തേക്കാൾ വേഗത്തിൽ 30 കിലോമീറ്റർ ദൂരം ഓടാൻ യഹോവ അത്ഭുതകരമായി ഏലിയാവിനെ പ്രാപ്തനാക്കി. ഇക്കാലത്തോ? ഇന്ന് പ്രശ്നങ്ങളെ വിജയകരമായി തരണം ചെയ്യാൻ യഹോവയുടെ ആത്മാവ് നമുക്ക് അസാമാന്യ ശക്തി തരുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലവും ചെയ്യാൻ ഞാൻ പ്രാപ്തനാണ് എന്ന് ഫിലിപ്പ്യർ 4:13 പൗലോസപ്പോസ്തലന്റെ വാക്കുകൾ നമ്മുടെ കാര്യത്തിലും സത്യമാണ്. 1 രാജാക്കന്മാർ 19:1-8 വാക്യങ്ങളെ ആധാരമാക്കിയുള്ളതാണ് ഈ നാടകശബ്ദരേഖയുടെ അടുത്ത ഭാഗം. ഏലിയാവിന്റെ മാനുഷിക വികാരങ്ങളെക്കുറിച്ചുള്ളതാണ് ഈ വിവരണം. ദുഷ്ടരാജ്ഞിയായ ഇസബേൽ വധഭീഷണി മുഴക്കിയെന്ന് കേട്ടപ്പോൾ ഏലിയാവാകെ വിഷണ്ണനായി. അവൻ തീർത്തും നിരാശിതനായി. യഹോവ ഏലിയാവിന്റെ രക്ഷയ്ക്കെത്തിയത് എങ്ങനെയായിരുന്നു? താൻ സത്യദൈവമാണെന്ന് യഹോവ തെളിയിച്ചതെങ്ങനെയാണ്? നമുക്ക് കേൾക്കാം.
ഏലിയാവ് ചെയ്തതൊക്കെയും അവൻ സകല പ്രവാചകന്മാരെയും വാൾകൊണ്ടു കൊന്ന വിവരമൊക്കെയും ആഹാബ് ഇസബേലിനോട് പറഞ്ഞു. അപ്പോൾ ഇസബേൽ ഏലിയാവിന്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ച് ഇങ്ങനെ പറയിച്ചു,
നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തന്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ അതും അതിലപ്പുറവും എന്നോട് ചെയ്യട്ടെ.
അത് കേട്ടപ്പോൾ അവൻ ഭയപ്പെട്ടു. അവൻ എഴുന്നേറ്റ് തന്റെ ജീവരക്ഷയ്ക്കായി യഹൂദയിലെ ബേർശെബയിലേക്ക് ഓടിപ്പോയി. അവിടെ തന്റെ ബാല്യക്കാരനെ താമസിപ്പിച്ചു. പിന്നെ അവൻ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിലിരുന്നു. മരിക്കാനിച്ഛിച്ച് അവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു,
എനിക്ക് മതിയായി, യഹോവേ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ.
അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ദൂതൻ അവനെ തട്ടിയുണർത്തി അവനോട്,
എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കൂ.
അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിന്മേൽ ചുട്ട ഒരടയും ഒരു തുരുത്തി വെള്ളവും തലക്കിലിരിക്കുന്നത് കണ്ടു. അവൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്ത ശേഷം പിന്നെയും കിടന്നുറങ്ങി. യഹോവയുടെ ദൂതൻ 2 പ്രാവശ്യവും വന്ന് അവനെ തട്ടിയുണർത്തി,
എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുക, നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ടല്ലോ.
അങ്ങനെ അവൻ എഴുന്നേറ്റ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു. ആ ആഹാരത്തിൻ്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് വരെ അവൻ നടന്നു.
വീണ്ടും ആ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് ലഭിച്ചു. 1, യഹോവയ്ക്കല്ലാതെ മറ്റെന്തിനെങ്കിലുമോ മറ്റാർക്കെങ്കിലുമോ ആരാധന നൽകുന്നത് മൗഢ്യമായിരിക്കുന്നത് എന്തുകൊണ്ട്? കർമ്മേൽ പർവ്വതത്തിൽ വെച്ച് നടന്ന അത്ഭുതങ്ങൾക്ക് ശേഷവും ആഹാബും ഇസബേലും അനുതപിച്ചില്ല. അവർ മനം തഴമ്പിച്ചവരായി തീർന്നതിനാൽ അധമ ചിന്തയിലേക്ക് വീണുപോയി. ഇത് കാണിക്കുന്നത് അനുസരണക്കേടിൻ്റെ പാത പിന്തുടരുന്നത് അല്ലെങ്കിൽ അർദ്ധഹൃദയത്തോടെ ആരാധിക്കുന്നത് നമ്മുടെ ഹൃദയം കഠിനമാക്കുകയും സത്യദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുകയും ചെയ്യും എന്നാണ്. 2, യഹോവയ്ക്ക് അനന്യഭക്തി നൽകുന്നതിൽ നിന്ന് നമ്മെ തടഞ്ഞേക്കാവുന്നത് എന്ത്? നമ്മെപ്പോലെ തന്നെയുള്ള ഒരു മനുഷ്യനായിരുന്നു ഏലിയാവ്. സാഹചര്യങ്ങൾ മോശമായപ്പോൾ അവൻ നിരാശിതനായി. അവന് ജീവിതം മടുത്തു. അവനെപ്പോലെ നമ്മിലാരെയും നിഷേധ ചിന്തകൾ ബാധിച്ചേക്കാം. എന്നാൽ നമ്മെ ആത്മീയമായി തളർത്തിക്കളയാൻ അത്തരം ചിന്തകളെ നാം അനുവദിക്കരുത്. 3, വ്യക്തികളെന്ന നിലയിൽ നമുക്കോരോരുത്തർക്കും യഹോവ തന്നെ തന്നെ വെളിപ്പെടുത്തി തരുന്നത് എങ്ങനെയാണ്? യഹോവയുടെ ദൂതൻ ഏലിയാവിന് ആഹാരം നൽകുകയും അവനെ ആത്മീയമായും വൈകാരികമായും ബലപ്പെടുത്തുകയും ചെയ്തു. മനുഷ്യരായ നമ്മളെല്ലാം ദുഃഖത്തിൻ്റെയും നിരാശയുടെയും ഘട്ടങ്ങളിലൂടെ കടന്നുപോകേണ്ടി വരുന്നു. പക്ഷേ തൻ്റെ വചനത്തിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയും ക്രിസ്തീയ സഭയിലൂടെയും പ്രോത്സാഹനം നൽകിക്കൊണ്ട് വ്യക്തികളെന്ന നിലയിൽ നമുക്കോരോരുത്തർക്കും യഹോവ തന്നെ തന്നെ വെളിപ്പെടുത്തി തരുന്നു. വിഷാദത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് യഹോവ നമ്മെ പിടിച്ചു കയറ്റുമെന്ന് നമുക്കുറച്ചു വിശ്വസിക്കാം. ഏലിയാവിനെ സംബന്ധിച്ച ബൈബിൾ വിവരണം നമ്മെ വിലയേറിയ അനേകം പാഠങ്ങൾ പഠിപ്പിക്കുന്നു. യഹോവ മാത്രമാണ് സത്യദൈവം എന്ന കാര്യം ബാലിൻ്റെ പ്രവാചകന്മാർ ഒടുവിൽ തിരിച്ചറിഞ്ഞു. പക്ഷെ അപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. നമ്മുടെ കാര്യമോ? യഹോവയാണ് സത്യദൈവമെന്ന അറിവ് കേവലമൊരു തുടക്കം മാത്രമാണ്. സത്യദൈവമായി അവന് നാം അനന്യ ഭക്തി നൽകാൻ അവൻ പ്രതീക്ഷിക്കുന്നു. അവനതിന് യോഗ്യനുമാണ്. യഹോവയ്ക്ക് മുഴുഹൃദയത്തോടെ ആരാധന നൽകുന്നതിന് ഒന്നും നമുക്ക് തടസ്സമാകാതിരിക്കട്ടെ. ഓർക്കുക, നമ്മെ അനുഗ്രഹിക്കാനും സംരക്ഷിക്കാനുമുള്ള ആഗ്രഹം യഹോവയ്ക്കുണ്ട്. അതിനുള്ള ശക്തിയും അവനുണ്ട്. തന്നോട് വിശ്വസ്തത കാട്ടുന്നവരോട് സത്യദൈവമായ യഹോവയും വിശ്വസ്തനായിരിക്കും. അതിനാൽ നമ്മുടെ സ്വർഗീയ പിതാവിനോട്, ഒരേ ഒരു സത്യദൈവമായ യഹോവയോട് വിശ്വസ്തത കാണിക്കാൻ നമുക്ക് ദൃഢനിശ്ചയം ചെയ്യാം.